ഡോക്ടർ അനീസ് അലിയുടെ മനഃശാസ്ത്ര പാഠങ്ങൾ. അവതരണം ബെന്നാ ചേന്നമംഗല്ലൂർ. സാങ്കേതിക നിർവഹണം സുനീഷ് പെരുവയൽ. അധ്യായം 14. അമിതവൃത്തി അസുഖമോ? നമ്മളെല്ലാവരും അവരവരുടെ തനത് ശൈലിയിൽ ദൈനംദിന കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. ഉദാഹരണത്തിന്, ഒരു നിശ്ചിത വഴിയിലൂടെ തന്നെ ജോലിക്ക് പോവുക, അല്ലെങ്കിൽ സ്കൂളിൽ പോകുക, ഒഴിവ് സമയം ഒരു നിശ്ചിത ക്രമമനുസരിച്ച് ചെലവഴിക്കുക, പത്രത്തിൽ ചില പ്രത്യേക കാര്യം മാത്രം ആദ്യം വായിക്കുക എന്നിവയെല്ലാം സാധാരണ ചെയ്യുന്ന കാര്യങ്ങളാണ്. പലർക്കും ഇതിന് വ്യക്തമായ കാരണങ്ങളും നൽകാൻ കഴിയും. എന്നാൽ അപൂർവം ചിലരിൽ ഇത്തരത്തിലുള്ള ശൈലികളും ക്രമങ്ങളും സാധാരണയിൽ കവിഞ്ഞ് കാണപ്പെടുന്നു. ചിലർക്ക് ഒരു ദിവസത്തിൽ 40-50 പ്രാവശ്യം കൈ കഴുകണം. ചിലർക്കാകട്ടെ ഗ്യാസ് പൂട്ടിയിട്ടുണ്ടോ എന്ന സംശയം മൂലം വീണ്ടും വീണ്ടും പരിശോധിച്ച് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ തന്നെ കഴിയാതെ വരുന്നു. പലർക്കും അവരുടേതായ തനത് ക്രമങ്ങൾ പാലിച്ചില്ലെങ്കിൽ മാരകമായി എന്തെങ്കിലും ആപത്തു സംഭവിക്കുമോ എന്ന ആശങ്കയുണ്ടാവും. ഇത്തരത്തിലുള്ള വിഭാഗക്കാർക്ക് കാണപ്പെടുന്ന രോഗമാണ് ഒബ്സസീവ് കംപൽസീവ് ഡിസോർഡർ അഥവാ OCD. ഇതുമൂലം രോഗിക്ക് ഒരേ തരം ചിന്തകൾ ക്രമാതീതമായി ഉണ്ടാവുകയോ പ്രത്യേകതരം ചില അനുഷ്ഠാന കർമ്മങ്ങൾ കമ്പൽഷൻസ് വീണ്ടും വീണ്ടും പാലിക്കേണ്ടി വരികയോ ചെയ്യേണ്ടതായി വരുന്നു. സമീപകാല പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് 100-ൽ 5 പേർക്കെങ്കിലും ഈ അസുഖം കാണപ്പെടുന്നു എന്നാണ്. എന്നാൽ പലരും ഇത് രോഗമല്ലെന്ന ധാരണയിൽ പ്രശ്നങ്ങൾ മറച്ചുവെക്കുകയും തന്മൂലം ശരിയായ ചികിത്സ ലഭിക്കാതെ വരികയും ചെയ്യുന്നു. അടുത്ത കാലത്തായി ഈ രോഗത്തെക്കുറിച്ചുള്ള അറിവിലും ചികിത്സാ സമ്പ്രദായത്തിലും വിപ്ലവാത്മകമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്താണ് ഒബ്സഷൻസ്? ഒരാളുടെ മനസ്സിലേക്ക് അയാൾ ഇഷ്ടപ്പെടാതെയും സ്വയം തടയാൻ സാധിക്കാതെയും നുഴഞ്ഞുകയറുന്നതോ പേടിപ്പെടുത്തുന്നതോ വെറുപ്പുളവാക്കുന്നതോ അല്ലെങ്കിൽ നിസ്സാരമായതോ ആയ ചിന്തകളെയാണ് ഒബ്സഷൻസ് എന്ന് പറയുന്നത്. രോഗാണുക്കളെക്കുറിച്ചുള്ള അമിതമായ പേടി, പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കുമോ എന്ന ഭയം എന്നിവ വളരെ സാധാരണയായി കാണപ്പെടുന്ന ഒബ്സഷൻസാണ്. ഇതിന്റെ അർത്ഥമില്ലായ്മയെക്കുറിച്ച് രോഗിക്ക് ബോധമുണ്ടെങ്കിലും പലപ്പോഴും അയാൾക്കത് തടയാൻ കഴിയാതെ വരുന്നു. രോഗിക്ക് തന്റെ പ്രശ്നങ്ങളെക്കുറിച്ച് വിദഗ്ധമായി സംസാരിക്കാൻ കഴിയുമെങ്കിലും എന്തുകൊണ്ടാണ് അയാൾക്കിതുണ്ടാകുന്നത് എന്ന് പറയാൻ കഴിയുകയില്ല. ഇത്തരത്തിലുള്ള ഒബ്സഷൻസ് രോഗിയുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളെയും പ്രതികൂലമായി ബാധിച്ചേക്കാം. ഒബ്സഷൻസ് മൂലം രോഗിക്ക് ഉത്കണ്ഠ, വിഷാദം, ജീവിതത്തോട് വിരക്തി, ആത്മഹത്യാശ്രമം, ലഹരി സാധനങ്ങളോട് ആസക്തി എന്നിവ ഉണ്ടായേക്കാം. ശരീരത്തിൽ ചളിയുണ്ടോ, പൊടിയുണ്ടോ, രോഗാണുക്കൾ ബാധിച്ചിട്ടുണ്ടോ എന്ന സംശയം, എയ്ഡ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും മാരകമായ അസുഖം ബാധിച്ചിട്ടുണ്ടോ എന്ന ആശങ്ക, വിസർജ്യ വസ്തുക്കളോടുള്ള അമിതമായ വെറുപ്പ്, ഒരു ജോലി ഭംഗിയായി ചെയ്താൽ കൂടി ശരിയായോ എന്ന സംശയം, എന്തിനും കൃത്യതയും ക്രമവും വേണമെന്ന കടുത്ത നിഷ്കർഷ, തന്നെയോ പ്രിയപ്പെട്ടവരെയോ അപകടപ്പെടുത്തിയേക്കുമോ എന്ന ആശങ്ക, വിട്ടുവിട്ട് മനസ്സിൽ വരുന്ന ലൈംഗിക ചിന്ത, ലൈംഗിക ദൃശ്യങ്ങൾ, പ്രത്യേക അക്കങ്ങളോടോ വാക്കുകളോടോ ദൃശ്യങ്ങളോടോ ശബ്ദങ്ങളോടോ ഉള്ള അതിരുകവിഞ്ഞ ആകർഷണം, അസംബന്ധമോ ചീത്തയോ ആയ എന്തെങ്കിലും ഉറക്കെ പറഞ്ഞു പോകുമോ എന്ന തോന്നൽ, മാരകമായി എന്തോ സംഭവിക്കുമോ എന്ന പേടി, കളവ് മുതലായി എന്തെങ്കിലും കുറ്റം ചെയ്തേക്കുമോ എന്ന തോന്നൽ തുടങ്ങിയവ സാധാരണ കാണപ്പെടുന്ന ഒബ്സഷൻസാണ്. എന്താണ് കമ്പൽഷൻസ്? മുകളിൽ പറഞ്ഞ ഒബ്സഷൻസ് ഉണ്ടാകുമ്പോൾ അതിൽ നിന്നുള്ള ഉത്കണ്ഠ ഒഴിവാക്കാനായി രോഗിക്ക് എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്യേണ്ടി വരുന്നു. ശരീരം വൃത്തിയായില്ലെന്ന് തോന്നുന്ന അയാൾ വീണ്ടും വീണ്ടും കുളിക്കുന്നതും ഗ്യാസ് അടച്ചുവോ എന്ന സംശയമുള്ളയാൾ വീണ്ടും വീണ്ടും പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നതും ഇതിന് ഉദാഹരണമാണ്. ചിലരാകട്ടെ ആവർക്കരമായി എന്തെങ്കിലും സംഭവിക്കുന്നത് ഒഴിവാക്കാനായി ചില പ്രത്യേക പ്രവൃത്തികൾ അനുഷ്ഠിക്കുന്നു. ഉദാഹരണത്തിന്, രോഗിയുടെ മനസ്സിലേക്ക് ഇന്ന് ബസ് അപകടം ഉണ്ടാകുമെന്ന ചിന്ത വരുന്നു എന്ന് വിചാരിക്കുക. ഈ ചിന്ത ഒഴിവാക്കാനായി രോഗി 4 അടി വച്ച ശേഷം ഒന്ന് ചാടുന്നു. ഈ സന്ദർഭത്തിൽ ചാടുക എന്ന പ്രവൃത്തി മൂലം ബസ് അപകടം ഒഴിവായെന്ന് രോഗിക്ക് തോന്നുന്നു. ഈ ചാടുന്ന പ്രവൃത്തിയെയാണ് കമ്പൽഷൻസ് എന്ന് പറയുന്നത്. പലപ്പോഴും ഇത്തരം കമ്പൽഷൻസ് രോഗി തനതായി നിർമ്മിച്ച നിയമങ്ങൾക്കനുസരണമായിട്ടാണ് അനുഷ്ഠിക്കുന്നത്. പലപ്പോഴും ഇവ ലളിതമായോ ശ്രദ്ധിക്കപ്പെടാത്തതോ അല്ലെങ്കിൽ സങ്കീർണമായ പ്രവൃത്തികളോ ആകാം. ഇത്തരം ചര്യകൾ രോഗിയുടെ ഗണ്യമായ സമയം കവർന്നെടുക്കുകയും തന്മൂലം ദൈനംദിന ചര്യകൾക്ക് പോലും സമയം തികയാതെ വരികയും ചെയ്യുന്നു. ഈ അനുഷ്ഠാനങ്ങൾ രോഗിയുടെ ഒബ്സഷൻസ് കൊണ്ടുള്ള ഭയവും ഉത്കണ്ഠയും കുറയ്ക്കുന്നതുകൊണ്ട് സ്ഥായിയായി മാറുന്നു. സാധാരണയായി കാണപ്പെടുന്ന കമ്പൽഷൻസ്: അമിതമായ കുളി, കൈ കഴുകൽ, പല്ല് തീർപ്പ് എന്നിവ, ചില പ്രത്യേക വസ്തുക്കൾ പ്രത്യേക രീതിയിൽ സ്പർശിക്കുക, ഗൃഹോപകരണങ്ങൾ അടിക്കടി വൃത്തിയാക്കുക, സാധനങ്ങൾ പ്രത്യേക ക്രമത്തിലും രീതിയിലും വയ്ക്കുക, താഴ് ഇലക്ട്രിക് ഉപകരണങ്ങൾ, ഗ്യാസ് സ്റ്റൗ എന്നിവ നിർത്തിയോ എന്ന് ആവർത്തിച്ചെണ്ണുക, ഉപയോഗശൂന്യമായ സാധനങ്ങൾ ശേഖരിച്ച് വയ്ക്കുക, തൻ്റെ ചിന്തകൾ മൂലം ആർക്കെങ്കിലും എന്തെങ്കിലും അത്യാഹിതങ്ങൾ സംഭവിച്ചുവോ എന്ന് പരിശോധിക്കുക തുടങ്ങിയവ സാധാരണ കാണപ്പെടുന്ന കമ്പൽഷൻസാണ്. അസുഖലക്ഷണങ്ങൾ. അമിതമായ ശുചിത്വം. രോഗിക്ക് ചുറ്റുപാടിൽ നിന്നും പൊടി, ചളി, രോഗാണുക്കൾ എന്നിവ ശരീരത്തിലായോ എന്ന സംശയം. ഇത് ദൂരീകരിക്കുന്നതിന് വേണ്ടി രോഗി ആവർത്തിച്ച് കുളിക്കുകയോ കൈ കഴുകുകയോ ചെയ്യുന്നു. അമിതമായ കഴുകൽ മൂലം പലർക്കും തൊക്ക് തേഞ്ഞ് വ്രണങ്ങൾ ഉണ്ടാവുകയോ തൊക്ക് രോഗങ്ങൾ ഉണ്ടാവുകയോ ചെയ്യാറുണ്ട്. ചിലരാകട്ടെ മണിക്കൂറുകൾ പണിപ്പെട്ട് വീട്ടിൽ ഒരു പൊടി പോലും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. ചിലർ താനും വീട്ടുകാരും പരിപൂർണ രോഗവിമുക്തരാകാൻ വസ്ത്രങ്ങൾ സോപ്പും ആന്റിസെപ്റ്റിക് ദ്രാവകങ്ങളും ഉപയോഗിച്ച് വീണ്ടും വീണ്ടും കഴുകുന്നു. കുട്ടികളിലും മുതിർന്നവരിലും ഇത്തരം ലക്ഷണങ്ങൾ ഒരുപോലെ കാണാറുണ്ട്. അമിത പരിശോധന. അമിത ശങ്കയുള്ളവരിലാണ് പരിശോധന കൂടുതലായി കാണുന്നത്. പലവട്ടം കണ്ട് ഉറപ്പുവരുത്തിയാൽ കൂടി വാതിലിൽ പൂട്ടിയോ ഫ്രിഡ്ജ് അടച്ചോ എന്നവർ പരിശോധിച്ചുകൊണ്ടിരിക്കും. പലപ്പോഴും ഒരു പ്രത്യേക തവണ എത്തും വരെ അവർ ഇത് ചെയ്തുകൊണ്ടിരിക്കും. ചിലരാവട്ടെ ഒന്നുകൂടി ഉറപ്പിക്കുന്നതിനായി മറ്റുള്ളവരോടുകൂടി ചോദിച്ച് ഉറപ്പുവരുത്തുന്നു. ആരെയെങ്കിലും ഉപദ്രവിക്കുമോ എന്ന ഭയം. രോഗിക്ക് തന്റെ പ്രിയപ്പെട്ട ആരെയെങ്കിലുമോ തന്നെ തന്നെയോ ഉപദ്രവിക്കുമോ എന്ന ആശങ്കയാണത്. ഇതൊഴിവാക്കാനായി ഇവർക്ക് പ്രത്യേകം ചില പ്രവൃത്തികൾ, കമ്പൽഷൻസ് അനുവർത്തിക്കേണ്ടി വരുന്നു. ഉദാഹരണത്തിന്, മേശയിൽ 4 പ്രാവശ്യം തൊടുക. കുട്ടികൾക്ക് മാതാപിതാക്കളോട് ഇത്തരത്തിലുള്ള ഒബ്സഷൻസ് കാണാറുണ്ട്. ആവർത്തിച്ചുള്ള എണ്ണൽ. ഇത്തരക്കാർ മണിക്കൂറുകളോളം റോഡിലെ കാറുകളോ തെരുവിലെ ജനങ്ങളെയോ പുസ്തകത്തിലെ താളുകളെയോ വരികളെയോ ഒക്കെ എണ്ണിക്കൊണ്ടിരിക്കും. ഗവേഷണ പാഠങ്ങൾ സൂചിപ്പിക്കുന്നത് ആവർത്തിച്ചുള്ള എണ്ണൽ ആൺകുട്ടികളിൽ കൂടുതലാണെന്നാണ്. ഇവരിൽ ചിലർക്ക് ഏതെങ്കിലും ഒരു പ്രവൃത്തി തന്നെ നിശ്ചിത പ്രാവശ്യം ചെയ്യേണ്ടതായും വരുന്നു. ചിലരാവട്ടെ പ്രിയപ്പെട്ടവർക്കൊന്നും സംഭവിക്കാതിരിക്കാൻ നിശ്ചിത പ്രാവശ്യം വരെ ഒരു പ്രത്യേക പേരോ അക്കമോ എണ്ണുന്നു. സാധനങ്ങൾ സംഭരിച്ചു വെക്കൽ. ഇത്തരക്കാർക്ക് ഒരു സാധനവും ഉപേക്ഷിക്കാൻ കഴിയുകയില്ല. തന്മൂലം പഴയ തുണികൾ, പാത്രങ്ങൾ, പത്രങ്ങൾ, തപാലുകൾ എന്നിവ കൊണ്ട് വീട് നിറയുന്നു. പാപബോധം. ഇത്തരക്കാർ സ്വന്തം മതത്തിനോ ദൈവത്തിനോ എതിരായി പാപം ചെയ്തതായി ഭയപ്പെടുന്നു. തന്മൂലം ഇവർ നിരന്തരമായി പ്രാർത്ഥിക്കുകയും തങ്ങളെ ശിക്ഷിക്കാൻ ദൈവത്തോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ക്രൈസ്തവരിൽ നിരന്തര കുമ്പസാരത്തിന് ഇത് കാരണമായേക്കാം. ഇത്തരം ചിന്ത ഒഴിവാക്കാൻ ചില പ്രത്യേക ഭക്ഷണങ്ങളോ പാനീയങ്ങളോ വർജിക്കുക. ചില സന്ദർശനങ്ങൾ ഒഴിവാക്കുക. ചില വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുക അല്ലെങ്കിൽ എഴുതാതിരിക്കുക എന്നിങ്ങനെ ചെയ്തു വന്നു വരാം. ചുരുക്കം ചിലരിൽ ആത്മഹത്യക്ക് പോലും ഇത് വഴിതെളിയിച്ചേക്കാം. സാധാരണയായി ഒബ്സസീവ് കമ്പൽസീവ് രോഗികളിൽ മുകളിൽ പറഞ്ഞ ലക്ഷണങ്ങളിൽ ഒന്നിലധികം ഒരേ സമയം കാണപ്പെടാറുണ്ട്. അല്ലെങ്കിൽ കാലാനുസൃതമായി ഒരു ലക്ഷണം മറ്റൊന്നായി മാറിയേക്കാം. ഉദാഹരണത്തിന്, സ്ഥിരമായ കൈകഴുകൽ കാലങ്ങൾക്ക് ശേഷം പ്രത്യേക അക്കം എണ്ണലായി മാറാം. ലോക ജനസംഖ്യയിൽ 2 മുതൽ 3% പേർ ഈ രോഗത്തിന് അടിമപ്പെടുന്നു എന്ന് സ്ഥിതിവിവരക്കണക്കുകൾ സൂചിപ്പിക്കുന്നു. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും ഒരുപോലെ ബാധിക്കുന്ന രോഗമാണിത്. പകുതി പേർക്കും രോഗലക്ഷണങ്ങൾ 19 വയസ്സിന് മുമ്പ് ആരംഭിക്കുന്നു. അപൂർവം കുട്ടികളിൽ സ്കൂൾ പ്രായത്തിന് മുമ്പ് തന്നെ അസുഖലക്ഷണങ്ങൾ ആരംഭിക്കാം. ആൺകുട്ടികൾക്ക് പെൺകുട്ടികളെ അപേക്ഷിച്ച് അസുഖം നേരത്തെ ആരംഭിക്കുന്നു. പലപ്പോഴും കുട്ടികളിൽ എന്തെങ്കിലും വൈകാരിക സംഘർഷങ്ങൾക്ക് ശേഷമാണ് അസുഖം ആരംഭിക്കാറുള്ളത്. 15% താഴെ പേർക്ക് 35 വയസ്സിന് ശേഷവും അസുഖലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടാം. മുതിർന്നവരിൽ സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരുപോലെ ഈ രോഗം ബാധിക്കുന്നു. ജനിതകമായ കാരണങ്ങളാണ് അസുഖത്തിനുള്ള കാരണം. ജനിതകമായ കാരണങ്ങളാണ് ഇതിൽ പ്രധാനം. സാധാരണ ജനങ്ങളെ അപേക്ഷിച്ച് അസുഖം ബാധിച്ച ഒരു വ്യക്തിയുടെ കുടുംബാംഗങ്ങൾക്ക് രോഗം പിടിപെടാനുള്ള സാധ്യത 15% മുതൽ 20% വരെയാണ്. എങ്കിലും രോഗിക്കും അയാളുടെ ബന്ധുവിനും ഒരേ അസുഖലക്ഷണമാകണമെന്നില്ല. മസ്തിഷ്കത്തിൽ ആശയങ്ങൾ കൈമാറുന്ന നാഡീസന്ധികളിൽ, സൈനാപ്സിൽ, ആവശ്യം വേണ്ട രാസപദാർത്ഥമായ സെറട്ടോണിന്റെ അപര്യാപ്തതയാണ് അസുഖ കാരണമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. സെറട്ടോണിന്റെ അളവ് കൂട്ടുന്ന ഫലപ്രദമായ ഔഷധങ്ങൾ ഈ വസ്തുതയെ സാധൂകരിക്കുന്നു. ജോലിസ്ഥലത്തെയോ സ്കൂളിലെയോ പ്രശ്നങ്ങൾ, മരണം, അപകടം, അസുഖങ്ങൾ, വിവാഹമോചനം, ജീവിത വ്യതിയാനങ്ങൾ എന്നീ വൈകാരിക സംഘർഷങ്ങൾ ജന്മനാ അസുഖം ബാധിക്കാൻ സാധ്യതയുള്ള ഒരാളിന് അസുഖം എളുപ്പം പിടിപെടാൻ കാരണമാകുന്നു. സ്ത്രീക്ക് ഗർഭധാരണം, പ്രസവം, അബോർഷൻ എന്നിവയും സംഘർഷ കാരണങ്ങളാണ്. കർക്കശതയും കൃത്യനിഷ്ഠയും പിടിവാശിയും ജന്മനാ സ്വഭാവമായുള്ള ഒരു വിഭാഗമുണ്ട്, ഒബ്സസീവ് കമ്പൽസീവ് പേഴ്സണാലിറ്റി. ഇത്തരക്കാർക്ക് മേൽപ്പറഞ്ഞ സ്വഭാവത്തിലുപരി OCD പിടിപെടാനുള്ള സാധ്യത കുറവാണ്. മാതാപിതാക്കളുടെ കർക്കശമായ പരിശീലന മുറകളും ഈ അസുഖം ഉണ്ടാക്കുകയില്ല. ചികിത്സാരീതികൾ. 2 തരം ചികിത്സാരീതികളാണ് ഈ അസുഖത്തിനുള്ളത്: ഔഷധ ചികിത്സയും മനഃശാസ്ത്ര ചികിത്സയും. ചികിത്സയ്ക്ക് പരമപ്രധാനം ശരിയായ രോഗനിർണയമാണ്. രോഗിയുടെ ചിന്തകൾ, അനുഷ്ഠാനക്രമങ്ങൾ, അവയ്ക്ക് വേണ്ടി വരുന്ന സമയം, എത്ര പ്രാവശ്യം ചെയ്യേണ്ടി വരുന്നു എന്നിവ രോഗി കൃത്യമായി വിവരിച്ചെങ്കിൽ മാത്രമേ ഡോക്ടർക്ക് സഹായിക്കാനാവൂ. ക്ലോമിപ്രമിൻ എന്ന മരുന്നാണ് ഔഷധ ചികിത്സയിൽ പ്രധാനമായി ഉപയോഗിച്ചു വരുന്നത്. രോഗത്തിന്റെ തീവ്രതയ്ക്ക് ഗണ്യമായ മാറ്റം വരുത്താൻ ഈ മരുന്ന് സഹായകരമാണ്. ഈ മരുന്നിന്റെ പ്രധാന പാർശ്വഫലങ്ങൾ പകൽ സമയത്തുള്ള മയക്കം, വായ ഉണക്കം, മലബന്ധം, കൈവിറയൽ എന്നിവയാണ്. സാധാരണയായി മരുന്ന് ആരംഭിച്ച് 3-4 ആഴ്ചകൾക്ക് ശേഷം പാർശ്വഫലങ്ങൾ അപ്രത്യക്ഷമാകും. മരുന്നിന്റെ ശരിയായ ഫലം കണ്ടു തുടങ്ങാൻ ചുരുങ്ങിയത് 4 ആഴ്ചയെങ്കിലും എടുക്കും. മിക്ക രോഗികൾക്കും വർഷങ്ങളോളം മരുന്ന് തുടരേണ്ടി വരും. ദീർഘകാലം മരുന്ന് കഴിക്കുന്നതുകൊണ്ട് യാതൊരു ദൂഷ്യഫലങ്ങളും ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. ഇന്ത്യയിൽ ലഭ്യമായ മറ്റു മരുന്നുകൾ ഫ്ലുവോക്സൈറ്റിൻ, സെട്രാലിൻ എന്നിവയാണ്. മനഃശാസ്ത്ര ചികിത്സ. ഔഷധ ചികിത്സയുടെ അത്ര തന്നെ പ്രാധാന്യമുള്ളതും ഔഷധ ചികിത്സയുടെ ഒപ്പം തന്നെ ചെയ്യേണ്ടതുമായ ചികിത്സാ രീതിയാണ് ഇത്. രോഗിക്ക് ഒബ്സഷൻസ് മൂലമുണ്ടാകുന്ന ഉത്കണ്ഠയിൽ നിന്ന് മുക്തി നേടുന്നതിനും അനുഷ്ഠാനകർമ്മങ്ങൾ, കമ്പൽഷൻസ് ഇല്ലാതാക്കുന്നതിനും ഈ ചികിത്സ അനിവാര്യമാണ്. രോഗിക്ക് ഭയമോ വെറുപ്പോ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അയാളെ കൊണ്ട് തന്നെ ചെയ്യിക്കുകയാണ് ഈ ചികിത്സാരീതി. അതേസമയം വെറുപ്പില്ലാതാക്കാനായി രോഗി അനുഷ്ഠിക്കാറുള്ള നടപടിക്രമങ്ങൾ ചെയ്യാൻ അനുവദിക്കുന്നുമില്ല. ഉദാഹരണത്തിന്, ഹസ്തദാനം ചെയ്താൽ അണുബാധ ഏൽക്കുമോ എന്ന് ഭയമുള്ള രോഗിയെ നിർബന്ധപൂർവ്വം ഹസ്തദാനം ചെയ്യിപ്പിക്കുന്നു. എന്നാൽ അതിനുശേഷം അയാൾ സാധാരണ അനുഷ്ഠിക്കാറുള്ള കൈകഴുകൽ പ്രക്രിയ ഡോക്ടർ അനുവദിക്കുന്നില്ല. രോഗിയുടെ സഹകരണം ആവശ്യം വേണ്ട ഒരു ചികിത്സാരീതിയാണത്. ഇതുകൊണ്ട് രോഗത്തിന്റെ നില ഏതാണ്ട് പകുതിയിലേറെ കുറയ്ക്കാൻ സാധിക്കും. മാത്രമല്ല, ചികിത്സയുടെ ഫലം വർഷങ്ങളോളം നിലനിൽക്കുകയും ചെയ്യും.
ഡോക്ടർ അനീസ് അലിയുടെ മനഃശാസ്ത്ര പാഠങ്ങൾ സമർപ്പിച്ചത് മനഃശാന്തി ഹോസ്പിറ്റൽ, ഐക്കരപ്പടി, സ്റ്റാർ കെയർ ഹോസ്പിറ്റൽ, ഷാർജ.
ഡോക്ടർ അനീസ് അലിയുടെ മനഃശാസ്ത്ര പാഠങ്ങൾ ഇനി നാളെ കേൾക്കാം.